നോർത്ത് എഫ് എം റേഡിയോ ന്യൂസ് ബുള്ളറ്റിൻ. പ്രധാന വാർത്തകൾ വായിക്കുന്നത് നഅമത്തുള്ള. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകിയത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേത് നയപരമായ തീരുമാനമെന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് സി എസ് ജയസ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിലേതാണ് വിധി. വിമാനത്താവള നടത്തിപ്പിനായി കേരളത്തിന് പരിഗണന വേണമെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിനെ മറികടന്ന് അദാനി ഗ്രൂപ്പിന് കരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും ലേല നടപടികൾ സുതാര്യമല്ലുമെന്നുമാണ് സംസ്ഥാന ഗവൺമെൻറ് വാദിച്ചിരുന്നത്. അതേസമയം ലേലത്തിൽ പരാജയപ്പെട്ട ശേഷം ഇത്തരം ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ കേരളത്തിന് അർഹതയില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. വിയറ്റ്നാമിൽ മണ്ണിടിച്ചിൽ മരിച്ച സൈനികരുടെ എണ്ണം 22 20-ലധികം സൈനികരെ കാണാതായതായി റിപ്പോർട്ട്. സെൻട്രൽ വിയറ്റ്നാമിലെ ക്യാങ് ട്രി പ്രവിശ്യയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് ദുരന്തം സംഭവിച്ചത്. 4-5 തവണ മണ്ണിടിഞ്ഞുവെന്നും ബാരക്കുകൾ അടിയിൽപ്പെട്ടുപോയെന്നും സൈന്യം അറിയിച്ചു. രാജ്യത്ത് ഒരാഴ്ചയായി കനത്ത മഴയും വെള്ളപ്പൊക്കവും അനുഭവപ്പെടുന്നു. ഇവിടെ ഇതുവരെ 70 പേർ മരിച്ചിട്ടുണ്ട്. മണ്ണിനടിയിൽപ്പെട്ട് സൈനികർക്കായി തിരച്ചിൽ തുടരുകയാണ്. വാർത്താ അവതാരകൻ അർണബ് ഗോസ്വാമിക്കും റിപ്പബ്ലിക് ടിവിക്കുമെതിരെ മാനനഷ്ട കേസ്. സുശാന്ത് സിംഗ് രജപുത്തിൻ്റെ അടുത്ത സുഹൃത്തും നിർമ്മാതാവുമായ സന്ദീപ് സിംഗ് നൽകി. അർണബ് മാപ്പ് പറയണമെന്നും 200 കോടി നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് സന്ദീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാവശ്യപ്പെട്ട് അർണബ് ഗോസ്വാമിക്കും ചാനലിനും നിയമപരമായ നോട്ടീസ് അയച്ചു. പണം തട്ടിയെടുക്കാനുള്ള ക്രിമിനൽ ഉദ്ദേശത്തോടെ റിപ്പബ്ലിക് ടിവി അപകീർത്തികരമായ വാർത്തകൾ സംപ്രേഷണം ചെയ്തതായി 6 പേജുള്ള നോട്ടീസിൽ പറയുന്നു. പൊതിച്ചായ പരസ്യമായി അകർഭീതിപ്പെടുത്തിയതിനും ഇന്നുവരെ അർണബും റിപ്പബ്ലിക് ടിവിയും അദ്ദേഹത്തിന് വരുത്തിയ നാശനഷ്ടങ്ങൾക്കും 200 കോടി രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഓൺലൈനായിട്ടാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷയെ കസ്റ്റംസ് എതിർക്കുമെന്നാണ് സൂചന. ഇതിൻ്റെ ഭാഗമായി കസ്റ്റംസ് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമീപിക്കും. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം ശിവശങ്കറിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിലയിരുത്താൻ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ഇതിനുശേഷമാകും തുടർ ചികിത്സ തീരുമാനിക്കുക. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്ന കരാറിൽ ഇസ്രായേലും ബഹ്റൈനും ഔദ്യോഗികമായി ഒപ്പുവച്ചു. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന 4-ാമത്തെ ഗൾഫ് രാജ്യമാണ് ബഹ്റൈൻ. US ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘം ബഹ്റൈനിലെത്തിയാണ് കരാർ ഒപ്പുവെച്ചത്. കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ US മധ്യസ്ഥതയിൽ UAE ഇസ്രായേലും കരാർ ഒപ്പുവെച്ചപ്പോൾ ബഹ്റൈൻ പ്രതിനിധിയും അതിൽ പങ്കെടുത്തിരുന്നു. അതിനു മുമ്പ് തന്നെ ബഹ്റൈൻ ഇസ്രായേൽ കരാർ സംബന്ധിച്ച ധാരണ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സുവിശേഷം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി UDF ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിച്ചു. കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്ന 2 ചെയർമാൻ സ്ഥാനങ്ങളിൽ 1 കോൺഗ്രസ് ഏറ്റെടുത്തു. സാമ്പത്തിക ക്രമക്കേടിൽ ആരോപണ വിധേയനായ MC കമറുദ്ദീനെ കാസർഗോഡ് ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടെങ്കിലും പാർട്ടിക്കുള്ള സ്ഥാനങ്ങളെല്ലാം അതേപടി നിലനിർത്തണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്ന കോട്ടയം, പത്തനംതിട്ട ചെയർമാൻ സ്ഥാനങ്ങളിൽ പത്തനംതിട്ടയിലേത് കോൺഗ്രസ് ഏറ്റെടുത്തു. പകരം കൺവീനർ സ്ഥാനം ജോസഫ് വിഭാഗത്തിന് നൽകി. കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന് ജോസഫ് MLA ചെയർമാൻ. പത്തനംതിട്ടയ്ക്ക് പുറമെ മുമ്പുണ്ടായിരുന്ന ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കൺവീനർ സ്ഥാനവും ജോസഫ് വിഭാഗത്തിന് നൽകി. അതേസമയം തർക്കം കാരണം ആലപ്പുഴയിലെ കൺവീനറെ പ്രഖ്യാപിച്ചിട്ടില്ല. പാലക്കാട്ടെ ചെയർമാനെയും പിന്നീട് പ്രഖ്യാപിക്കും. അതിനിടെ ജോസ് കെ മാണിക്ക് അധികകാലം ഇടതുമുന്നണിയോടൊപ്പം തുടരാവില്ലെന്ന് UDF കൺവീനർ MM ഹസൻ പരിഹസിച്ചു. പാണക്കാട്ടത്തെ ഹൈദരലി ഷാബ് തങ്ങളടക്കമുള്ള മുസ്ലിം നേതാക്കളുമായി MM ഹസൻ ചർച്ച നടത്തി. ക്രൈം ന്യൂസ്. തൃശൂരിൽ വീണ്ടും ഗുണ്ടാ ആക്രമണം. കൂർക്കഞ്ചേരിയിൽ ടയർ കടയുടമയ്ക്കു നേരെയാണ് ആക്രമണം നടന്നത്. കടയുടമയ്ക്കു നേരെ അക്രമികൾ വെടിയുതിർത്തുകയായിരുന്നു. പാലക്കാട് സ്വദേശി മണികണ്ഠൻ്റെ കാലിലാണ് വെടിയേറ്റത്. സംഭവത്തിൽ മൂന്നു പേർ പിടിയിലായി. ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. പഞ്ചറൊട്ടിച്ച് നൽകാത്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മധ്യാഹ്ന വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ സന്ധ്യാസമയത്തു കേൾക്കാം.